ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എഴുതിയ ലേഖനം. മുൻ എംപിയും മാധ്യമ നിരൂപകനും നിയമജ്ഞനുമാണ് ലേഖകൻ. ഈ അധോഗതി എവിടെയെത്തിക്കും? യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനം ആചരിച്ച അവസരത്തിലാണ് റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് അഥവാ RSF എന്ന ആധികാരികവും വിശ്വാസയോഗ്യമുള്ളതുമായ സംഘടന ഇന്ത്യയെ പരിഭ്രാന്തമാക്കാൻ പര്യാപ്തമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. RSFന്റെ 20 റിപ്പോർട്ടിൽ 180 രാജ്യങ്ങളിലെ മാധ്യമപ്രവർത്തനത്തിന്റെ അവസ്ഥയാണ് പരിശോധിക്കപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 150. 2016 ഇത് 133 ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് 142. പതനത്തിൽ നൈരന്തര്യമുള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ അവസ്ഥയിൽ ആശങ്കയുണ്ടാകണമെന്ന് പറഞ്ഞത്. RSF ഇൻഡെക്സിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നോർവെയാണ്. സ്വാതന്ത്ര്യത്തിന്റെയും സന്തുഷ്ടിയുടെയും കാര്യത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഡെൻമാർക്കും സ്വീഡനും 2-3 സ്ഥാനങ്ങളിലുണ്ട്. ഇന്ത്യയുടെ അധോഗമനം ഇവിധം തുടർന്നാൽ ഉത്തരകൊറിയയ്ക്ക് ഭീഷണിയായേക്കാം. സൂചികയിൽ 180 ഇപ്പോൾ നിൽക്കുന്നത് ഉത്തരകൊറിയയാണ്. പാകിസ്ഥാന്റെ സ്ഥാനം 157. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യമാണ് നമ്മുടേത്. സ്വതന്ത്രമായി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും സമ്മതിദായകരുടെ സംഖ്യയെയും അടിസ്ഥാനമാക്കിയുള്ള അവകാശവാദമാണിത്. അതിനു പുറമെ മാനവികതയിലും നീതിയിലും അധിഷ്ഠിതമായ ഭരണഘടനയും നമുക്കുണ്ട്. അനുച്ഛേദം 19(1)(a) നൽകുന്ന പരിരക്ഷയുടെ ശീതള ഛായയിലാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നിട്ടും നമ്മുടെ ജനാധിപത്യം വിശിഷ്ടമോ ശ്രേഷ്ഠമോ ആകുന്നില്ല. ആഭ്യന്തരമായി അമേരിക്ക പാലിക്കുന്ന ജനാധിപത്യം ശ്രദ്ധേയമാണ്. ഇന്ത്യയുടേതിൽ നിന്ന് വ്യത്യസ്തമായി അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്ക് നൽകുന്ന ഭരണഘടനയാണ് അവിടെയുള്ളത്. ഫസ്റ്റ് അമെന്റ്മെന്റിന്റെ ഉദാരമായ വ്യാഖ്യാനത്തിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സുപ്രീംകോടതിയും അവിടെയുണ്ട്. എന്നിട്ടും ഇൻഡെക്സിൽ US സ്ഥാനം 42. വാട്ടർഗേറ്റും പെന്റഗണും അമേരിക്കയിൽ പത്രങ്ങളുടെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന്റെ ഒളിമങ്ങാത്ത പ്രതീകങ്ങളാണ്. ജനാധിപത്യത്തെ സംവഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പേടകമായി പത്രങ്ങൾ പ്രകീർത്തിക്കപ്പെട്ടു. എന്നിട്ടും എന്തുകൊണ്ടാണ് ആഗോള പത്രസ്വാതന്ത്ര്യ സൂചികയിൽ അമേരിക്കയുടെ സ്ഥാനം താഴ്ന്നു നിൽക്കുന്നത്? സ്വാതന്ത്ര്യത്തിനൊപ്പം തെറ്റായ സ്വാധീനങ്ങളും അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അമേരിക്ക ലോകത്തിന് നൽകുന്ന ദുർമാതൃകയെ ഫോക്സ് ന്യൂസീകരണം എന്നാണ് RSF റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. റൂപ്പർട്ട് മർഡോക്കിന്റെ ഫോക്സ് ന്യൂസ് അനുവർത്തിക്കുന്ന അപകടകരമായ ശൈലിയാണ് വിമർശന വിധേയമാകുന്നത്. മാധ്യമപ്രവർത്തനത്തിലെ ധാർമ്മിക ചുതിയുടെ മറവാക്കായ മർഡോക്കിസത്തിന് ലഭിച്ച പുതിയ പേരാണ് ഫോക്സ് ന്യൂസീകരണം. തെറ്റുകൾ അനായാസം മാതൃകയാകുമ്പോൾ അപഭ്രംശങ്ങൾ ന്യായീകരിക്കപ്പെടുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ മർഡോക്കാണ് മുകേഷ് അംബാനി. 70 മീഡിയ ഔട്ട്ലെറ്റുകൾ അദ്ദേഹത്തിന്റെ റിലയൻസ് ഗ്രൂപ്പിന്റെ അധീനതയിലുണ്ട്. ഇന്ത്യയിൽ വാർത്തയുടെ നിയന്ത്രണം അംബാനിക്കാണെന്നാണ് ഇതിനർത്ഥം. 80 ഇന്ത്യക്കാരിലേക്ക് അംബാനിയുടെ വാർത്താ സംവിധാനങ്ങളിൽ എത്തുന്നുണ്ട്. വാർത്തയുടെ കുത്തക അധികാരത്തിന്റെ കുത്തകയായി മാറും. മുമ്പൊരിക്കലും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. സർവ്വവ്യാപിയായ മൂലധന നിയന്ത്രണവും ഭരണകൂട നിയന്ത്രണവും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ടാറ്റ പത്രം നടത്തിയിട്ടില്ല. ബിർളയ്ക്ക് ഹിന്ദുസ്ഥാൻ ടൈംസും ജെയിനിന് ടൈംസ് ഓഫ് ഇന്ത്യയും ഉണ്ടെന്ന് പറയാം. ഭരണകൂടത്തെ പ്രതിരോധിക്കുന്ന പ്രവർത്തനമാണ് ഇന്ത്യൻ എക്സ്പ്രസിലൂടെ ഗോയങ്ക നടത്തിയിരുന്നത്. വിദേശ മൂലധനത്തോടൊപ്പം വ്യാവസായിക മൂലധനത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും പത്രങ്ങളെ വിമുക്തമാക്കണമെന്ന ആവശ്യം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ശക്തമായിരുന്നു. ചീത്തയായ കൂട്ടുകെട്ടുകളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും പത്രങ്ങളെ വിമുക്തരാക്കാൻ ധാർമ്മിക ബോധമുള്ള പത്രാധിപന്മാരും അക്കാലത്തുണ്ടായിരുന്നു. പത്രങ്ങൾക്ക് അധിപന്മാരില്ലാതായ കാലത്ത് മൂലധനത്തിന്റെ പ്രലോഭനത്തിനെതിരെ പ്രതിരോധമുയരുന്നില്ല. വഴങ്ങുന്ന കാര്യത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് മെയ്വഴക്കം നേടിയവർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലത്തും തൽസ്ഥിതി തുടരുന്നു. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വരുതിയിലാക്കി നിയന്ത്രിച്ചു നിർത്താൻ ഉപായങ്ങൾ 4 പ്രയോഗിക്കും. 13,000 കോടി രൂപ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സർക്കാരിന് സാമവും ദാനവും അനായാസം നടത്താൻ കഴിയും. വഴങ്ങാത്തവരെ കാത്തിരിക്കുന്നത് ഭേദവും ദണ്ഡവുമാണ്. ആരെയും തുറങ്കിലടയ്ക്കാൻ പാകത്തിൽ കരിനിയമങ്ങൾ ഭരണകൂടത്തിന്റെ ആവനാഴിയിലുണ്ട്. ഭീകരവിരുദ്ധതയുടെ പേരിലും രാജ്യദ്രോഹത്തിന്റെ പേരിലും ഡ്രാക്കോണിയൻ നിയമങ്ങളുടെ പ്രയോഗം മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകരുതെന്ന് RSFഉം 9 മനുഷ്യാവകാശ സംഘടനകളും ചേർന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരാഗ്രഹത്തിന്റെ വിസ്മൃതിയിൽ തള്ളിയിരിക്കുന്ന സിദ്ദിഖാപ്പനെ നമ്മൾ മറന്നാലും ജാഗ്രതയായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾക്ക് മറക്കാനാവില്ല. വാർത്തയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് സിദ്ദിഖാപ്പൻ അറസ്റ്റിലായത്. കോവിഡ് വാർത്തകൾ തെറ്റായി നൽകി എന്ന ആരോപണത്തിൽ 55 മാധ്യമ പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. സർക്കാരിനെ വിമർശിച്ചുവെന്ന കുറ്റം ചുമത്തി 13 അറസ്റ്റുകൾ ഇക്കൊല്ലം നടന്നു. വിമർശകരെ കാത്തിരിക്കുന്നത് രാജ്യദ്രോഹമെന്ന കുറ്റമാണ്. രോഹിത് കുമാർ ബിസ്വാൾ എന്ന ഒഡിയ പത്രപ്രവർത്തകന്റെ കൊല നടന്നതും ഇക്കൊല്ലമാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അല്ലാത്തതുമായി നിരവധി അത്യാചാരങ്ങൾ മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും RSF ഇവയെല്ലാം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് 8 പോയിന്റ് താണ് ഇന്ത്യയുടെ ഇടം 2022 150-ൽ 150 തീർന്നത്. വ്യാജവാർത്തയുടെ ആധിക്യം ഭരണകൂടത്തിന്റെ ഇടപെടലിന് കാരണമാകുന്നു. വ്യാജവാർത്ത സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ കൂടി ആവശ്യമാണ്. സോഷ്യൽ മീഡിയ വ്യാജവാർത്തയുടെ പ്രജനന കേന്ദ്രവും പ്രചാരണോപാധിയുമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ സോഷ്യൽ മീഡിയയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇത് ന്യായീകരണമാകുന്നു. അപകടകരമായ വിവരങ്ങളുടെ പ്രചാരണം തടയാനാണെന്ന വ്യാജേന ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ തുടങ്ങിയ ജനാധിപത്യ വിരുദ്ധമായ ഏർപ്പാടുകൾ ഉണ്ടാകുന്നു. ശാസ്ത്രീയമായ ചോദ്യാവലിയെ അടിസ്ഥാനമാക്കി ശേഖരിക്കുന്ന വിവരങ്ങളുടെ അപഗ്രഥനത്തിലൂടെയാണ് RSF സൂചികയിലെ റാങ്ക് നിർണയം നടക്കുന്നത്. പോരായ്മകൾ തിരുത്തി മുകളിലേക്ക് കയറാനാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലവാരത്തിൽ ഇന്ത്യ ഉയർച്ച രേഖപ്പെടുത്തുമ്പോഴാണ് അഭികാമ്യമായ ജനാധിപത്യ രീതികൾ ഇവിടെ നിലനിൽക്കുന്നുവെന്ന് പറയാൻ കഴിയുക. സംഖ്യാബലത്തിലല്ല, ഗുണമേന്മയിലാണ് ജനാധിപത്യം ശ്രേഷ്ഠമാകേണ്ടത്. നന്നായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സ്വാസ്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയാണ് യഥാർത്ഥ ഉരകല്ല്.